വിശ്വസിക്കുന്ന നശിച്ചുപോകും. സുഖജീവനം ഭോഷന് യോഗ്യമല്ല. പ്രഭുക്കന്മാരുടെ മേൽക്കർത്തൃത്വം നടത്തുന്നതോ ദാസന് എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം. ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടി ഗാഠനിദ്രയിൽ വീഴിക്കുന്നു. അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവന് പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. ഇന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിനു ആലോചന കേട്ടു പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സുപോലെ ദയ കാണിക്കും. ഭോഷ് പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനു ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനുമാനം. എന്നാൽ ഏത് പോഷനും ചണ്ട കൂടും. മടിയൻ ശീതം നിമിത്തം ഊഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കലും ഇരക്കും ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിൽ ഇരിക്കുന്നയാൾ രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും എത്തിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്ന എന്ന് ആർക്ക് പറയാം? രണ്ടുതരം തൂക്കവും രണ്ടുതരം വളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടുപ്പും നേരുള്ളതുമാകുമോ എന്ന് അറിയാം. കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവയുണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിനു നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ. പരിജ്ഞാനമുള്ള അതരങ്ങളോ വിലയേറിയ ആഭരണം. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം. പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശ്യങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് ഗൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ടു കൈവശമാക്കാം. അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ഞാൻ ദോഷത്തിനു പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. രണ്ടു തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്. കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യനു തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇതു നിവേദിതം എന്ന് കത്രപ്പെട്ടു നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു ഗണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു, അവരുടെ മേലവൻ മെതിവണ്ടിയുരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു, ദയ കൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന കല്ലും പൊട്ടിപ്പോവത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ള ഇടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവനു ചൊവ്വായി തോന്നുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദൈവവും പാപം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു. ബെത്തപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രയും ബെത്തപ്പെടുന്നത്. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവൻ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളത് തന്നെ. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു. അവനെ കൂട്ടുകാരനോട് ദയ തോന്നുന്നതുമില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായിത്തീരും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടി വയ്ക്കുന്നു. ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. എളിയവന്റെ നിലവിളിക്കു ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും, ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല. ദുഷ്ടൻ നീതിമാന് മറുവിലയാകും, രോഗി നേരുള്ളവർക്ക് പകരമായി തീരും. ചണ്ടയും ദുശീലവും ഉള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്, മൂടനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. നീതിയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. വായുനാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന് മരണഹേതുരെ വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുണ്ടല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു, നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു. അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചു പോകും, ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദാർഢ്യം കാണിക്കുന്നു, നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു. അവയൊക്കെ ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്, തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. നീതിയേടു വിതയ്ക്കുന്നവൻ ആപത്തു കൊയ്യും. അവന്റെ കോപത്തിന്റെ വടിയില്ലാതെയാകും. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. പരിഹാസിയെ നീക്കിക്കളക, അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും, കലഹവും നിന്നയും നിന്നുപോകും. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതരലാവണ്യമുണ്ട്. രാജാവ് അവന്റെ സ്നേഹിതൻ. യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു. ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. പരസ്ത്രീയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു. യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും. ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ആദായം ഉണ്ടാക്കേണ്ടതിന് എളിയവനെന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായിത്തീരും. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായിച്ചു കേൾക്ക. എന്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക. അവയെ എന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അതരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്കു നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എളിയവനോട് അവൻ എളിയവനാകൊണ്ട് കവർച്ച ചെയ്യരുത്. അരിഷ്ടനെ പടിവാതിക്കൽ വെച്ച് പീഡിപ്പിക്കുകയും അരുത്. യഹോവ അവരുടെ വ്യവഹാരം നടത്തും. അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും. കോപശീലനോട് സഹിതമരുത്. ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ ഗണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമായി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുന്നത് എന്തിനെ? നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ നീ അതിർ നീ മാറ്റരുത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും, നീചന്മാരുടെ മുൻപിൽ അവൻ നിൽക്കയില്ല. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്റെ മുൻപിൽ ഇരിക്കുന്നവൻ ആരെന്നും കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിനു പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്തു പറന്നു കളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. തിന്നു കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന ഭക്ഷണം ഛർദ്ദിച്ചു പോകും. നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്നും വരും. ഘോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകളെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അതിർ നീക്കരുത്. അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും അരുത്. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ. അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്ക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ ദാസനെ പാതാളത്തിൽ നിന്ന് പിടിവിക്കും. മകനെ, നിന്റെ ഹൃദയ ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അതിരം നേർ സംസാരിച്ചാൽ എന്റെ അതിരങ്ങൾ ആനന്ദിക്കും, അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ടു ജ്ഞാനം പഠിക്ക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും നിരതനായിത്തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു, മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞു ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും.
ഹലോ രാജേഷ്, ഐസക്കത്തെ നീ ചെയ്യാർ രാജേഷ് നീസ് കൊണ്ട് പേ.
ഓക്കെ, എന്നാ ആ പാട്ട് തുടങ്ങിക്കോ, പാട്ട് തുടങ്ങിക്കോട്ടെ.
ശിശുനാഭം അതിശയദാഭം ഏരേനിക്കിംബനാഭം ശ്രീശുനാഭം അതിശയദാഭം ഏരേനിക്കിംബനാഭം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എൻമേൽ കനിശനാഭം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്മേൽ കനിശനാഭം അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്ദ്യനാമം അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ദ്യനാമം ശ്രീശുനാമം അതിശയനാമം ഏരേനിക്കിംബദാമം ശ്രീശുനാമം അതിശയദാമം ഏവേനിക്കിംബദാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം ശ്രീശുനാമം അതിശയനാമം ഏരേനിക്കിംബദാമം ശ്രീശുനാമം അതിശയദാമം ഏരേനിക്കിംബദാമം ഭൂതബാധിതർക്കും മനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം ഭൂതബാധിതർക്കും മനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം ശ്രീശുനാഭം അതിശയദാഭം ഏരേനിക്കും ബദാഭം ശ്രീശുനാഭം അതിശയദാഭം ഏരേനിക്കും ബദാഭം.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി
ആദ്യം മുതൽ അന്ന് വന്നേക്ക് തന്നെ ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും ആചരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും വരുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ അഭയം അനുഗ്രഹം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട ഞങ്ങളുടെ അഭയം അനുഗ്രഹം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവൻ ഞങ്ങളുടെ അഭയം അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കർത്താവേ നിനക്ക് സ്തുതി. പാപികളാതിന്റെ അടിയാരോട് സമിശ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ
സ്വർഗസ്ഥനായ
സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൂജകൾക്ക് തരിടുവേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദിനപ്പെട്ടവർ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വം നിനക്കുള്ളതാവുന്നു. ആമീൻ.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
സകലത്തിന്റെയും ബർബറന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യന്തി മാത്രമാകുന്നുവെന്ന് നിന്നെ തിരിച്ചറിയുവാനും നിങ്ങൾ അഭയം പ്രാപിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവേ ഞങ്ങൾ നിന്നെ ഉറപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയവുമുള്ളവനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തതൊന്നുമില്ലല്ലോ. നീ കരുണയുടെ ഉടയവനാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ജഡവും ഞെരുക്കത്തിലിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് തരമല്ലി ചെയ്യണമേ. കരുണയുള്ള കർത്താവേ ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞങ്ങളായി തീർന്നിരിക്കുന്നതിനാൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ സർവശിക്ഷകൾക്കും യോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയുവാൻ ന്യായമായ വിധത്തിൽ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെ കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവനും ഞങ്ങൾ വിളിച്ചാലും സാധ്യമല്ല. അതിനാൽ കർത്താവേ നിന്റെ കരുണയോടെ ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നീതിയുള്ള ശിക്ഷാവധിയിൽ ഞങ്ങളെ നീ അതിവേദനപ്പെടുത്തരുതേ. ഞങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ മഹാഭാവിയാകുന്നു എന്ന് ഏറ്റുപറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെവിടെ കൂടി വിളിക്കേണ്ടു? നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെവിടെയൊക്കെ മറിഞ്ഞിരിക്കേണ്ടു? ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടി ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശിമോനോട് നിന്നിരപ്പായതുപോലെ ഞങ്ങളോട് നിരപ്പാകണമേ. എന്റെ കർത്താവേ നിന്റെ തിരുശരീരം ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും നിന്റെ തിരുരക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. നീ ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞങ്ങൾ അഗ്നി നര 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 അഗ്നിക്ക് ഓഹരിക്കാരായും തീരരുതേ. പുരുഷന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞങ്ങൾ അനുഭവിക്കുമാറാകരുത്. എന്നാലോ എന്റെ കർത്താവും ദൈവമേ, നിന്റെ ദൃഷ്ട പ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്ക് നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അമീൻ. പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒന്നിച്ചു കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും എല്ലാം ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പരിശുദ്ധ അശ്ലീഹന്മാരുടെ നോമ്പ് അനുഷ്ഠിക്കുവാനും അവരുടെ മധ്യസ്ഥത തേടുവാനും എല്ലാം നമുക്ക് സുഖ നൽകിയല്ലോ. ഹദരാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഈ മാസങ്ങളിൽ നടക്കുന്നുണ്ട്. ഷിക്കാഗോ സെന്റ് തോമസ് ദേവാലയത്തിന്റെ കുദാശ പരിശുദ്ധ ഭാവാതിരു മനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് അദ്ദേഹത്തിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. വളരെ അനുഗ്രഹകരമായിട്ടിതെല്ലാം നടന്നു. മനോഹരമായ ഒരു പള്ളിയും എല്ലാം മലങ്കര സഭയ്ക്ക് ലഭിച്ചു എന്ന കോർണമുടിയായി. അതിന് ദൈവത്തെ പ്രത്യേകമായിട്ട് മോശപ്പെടുത്തും. ഈ മാസങ്ങളിൽ ഭദ്രാസനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഹ്യൂസ്റ്റൺ ഏരിയയിലെ പള്ളികളെല്ലാം കൂടി ചേർന്നുള്ള ഫാമിലി കോൺഫറൻസ് ഇപ്പോൾ കഴിഞ്ഞ വെള്ളി ശനി ആഴ്ചകളിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ മേൽനോട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് അത് നടന്നു. വാൻകൂവറിൽ വെച്ച് നോർത്ത് വെസ്റ്റ് റീജിയൻ ഫാമിലി കോൺഫറൻസ് ഈ ആഴ്ച അവസാനം നടക്കുകയാണ്. അതുപോലെ തന്നെ ജൂലൈയുടെ 20 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ഷിക്കാഗോ ഏരിയ മിഡ്വെസ്റ്റ് റീജിയൻ ഫാമിലി കോൺഫറൻസ് നടക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ആഴ്ചയിൽ ഡാളസിൽ വെച്ച് LGOCSM കുട്ടികളുടെ നോർത്ത് അമേരിക്കൻ ലീഡർഷിപ്പ് ക്യാമ്പ് നമ്മുടെ ഭദ്രാസനം ഹോസ്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ നടക്കുന്നു. ഇതോടൊപ്പം തന്നെ ജൂലൈ 10 മുതൽ 17 വരെയുള്ള തീയതികളിൽ ഭദ്രാസന കേന്ദ്രത്തിൽ ഊർഷ്ലിം അരമനയിൽ വെച്ച് ബീച്ചിലുള്ള ഊർഷ്ലിം അരമനയിൽ വെച്ച് നമ്മുടെ ആൺകുട്ടികൾക്കായിട്ടുള്ള ഊർഷ്ലിം സമ്മർ ക്യാമ്പ് നടക്കും. ഏകദേശം 30 കുട്ടികൾ 11 ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം 11th ഗ്രേഡ് അൻ്റെ അബവ് ഉള്ള 30 കുട്ടികൾ സംബന്ധിക്കുന്ന ക്യാമ്പ് 10 മുതൽ ഈ ജൂലൈ മാസം 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നു. അതിനോട് ചേർന്ന് 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ അവിടെ വെച്ച് തന്നെ പെൺകുട്ടികൾക്കായിട്ടുള്ള 11th ഗ്രേഡ് കഴിഞ്ഞ പെൺകുട്ടികൾക്കായിട്ടുള്ള 11th ഗ്രേഡ് അൻ്റെ ഉള്ള ക്യാമ്പും നടക്കുന്നു. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഈ മാസങ്ങളിൽ സമ്മർ വളരെ സജീവമായിട്ട് ഭദ്രാസനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഓരോരോ പ്രവർത്തനങ്ങൾ നടക്കും. ഫാമിലി കോൺഫറൻസിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട PA ഫിലിപ്പച്ചൻ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ലീഡേഴ്സും എല്ലാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലും ഒരുക്കത്തിലുമാണ്. ഇക്കാര്യങ്ങളെല്ലാം അനുഗ്രഹകരമായിട്ട് നടക്കുവാനും നമ്മുടെ ജനത്തിന്റെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും അവരുടെ ആധ്യാത്മിക പുരോഗതിക്കുമൊക്കെ കൊണ്ടുകുമാറ് എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിന്റെ കീനോട്ട് സ്പീക്കറായിട്ട് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സഭയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട PA ഫിലിപ്പച്ചനാണ്. അച്ഛൻ കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛന്റെ പ്രസംഗം കേൾക്കുക നിങ്ങൾക്കൊക്കെ ഇടയായിട്ടുണ്ട്. വളരെ വളരെ സമിച്ചഡായിട്ട് സഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട PA ഫിലിപ്പച്ചൻ. അച്ഛന്റെ വളരെ പാണ്ഡിത്യമുള്ള ദൈവവചന ശുശ്രൂഷ എല്ലാവർക്കും ഒരേപോലെ ഹൃദയസ്പർക്കും താല്പര്യവുമാണ് എന്നുള്ളതിന് സംശയമില്ല. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായ ടച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോൾ ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ ഗാന പ്രസംഗം നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മൽപ്രിയനെ എന്നേശ നായകനെ എപ്പോൾ വരും. സകല മാനവജാതിയും നമ്മുടെ കർത്താവിന്റെ 2-ാമത്തെ എഴുന്നള്ളത്തിനായി ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. ഞാൻ വീണ്ടും വരും എന്നുള്ള ദൈവകൽപ്പനയെ അനുസ്മരിച്ചുകൊണ്ട് ദൈവികമായ വരവേൽപ്പിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ ഏത് സമയത്ത് തമ്പുരാൻ വരുമ്പോഴും വിശുദ്ധിയോട് അവനോട് ചേർന്ന് മണവറയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരെ തീർക്കുന്ന ഈ ശ്രേഷ്ഠമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
മൽപ്രിയനെ എന്നെ തുനായകനെ എപ്പോൾ വരും. മൽപ്രിയനെ എന്നെ തുനായകനെ എപ്പോൾ വരും. തന്നെ തുടച്ചിടുവാ അങ്ങനെ എന്നെ തുടച്ചിടുവാൻ അങ്ങനെ ആഗ്രഹിപ്പാൻ എന്നെ തുളേവാനമേ വേഗം വന്നിടണേ. എന്നെ തുളേവാനമേ വേഗം വന്നിടണേ. മത്സ്യാകാശേ സ്വർഗീയ സ്വർഗീയ ദോദരുമായി വന്നിടുമ്പോൾ ഇനിയായി മുറിവേറ്റ ആ പൊന്മുഖം ഒത്തുവാനിയായി മുറിവേറ്റ ആ പൊന്മുഖം ഒത്തുവാൻ വെള്ളത്തിനായി കേരളമേ മൽപ്രിയനേ എന്നെ തുനായകനേ എപ്പോൾ വരും. വെൺമാവസ്ത്രം
വിശുദ്ധ സംഗമതിൽ
വെൺമാവസ്ത്രം വിശുദ്ധ സംഗമതിൽ
ധ്യാനത്തിനായിട്ട് വന്നിയ ഫിലിപ്പച്ചനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഭാഷണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഒരു വചന ശ്രവണത്തിനായി ദൈവം നമുക്ക് അവസരവും അനിവാര്യവും ഒരുക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഇന്ന് തിരുനേനി തന്റെ ആമുഖത്തിൽ ഓർമ്മ ചെയ്തതുപോലെ സഭ ഇപ്പോൾ വളരെ അനുഗ്രഹീതമായ ഒരു 13 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് അത് പര്യവസാനിച്ചിരിക്കുന്ന അവസരമാണ്. കർത്താവിന്റെ അപ്പോസ്തലന്മാരെ ഓർക്കുവാനും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും ഒക്കെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അവസരമായിട്ടാണ് നമ്മൾ ഈ നോമ്പിനെ വേർതിരിച്ചത്. നോമ്പിന്റെ അവസാനം നമ്മൾ പരിശുദ്ധ പത്രോസ്ലിഹായുടെയും പൗലോസ്ലിഹായുടെയും ഓർമ്മ സംയുക്തമായി ആചരിച്ചു. ജൂൺ 30 12 സ്ലിഹന്മാരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും എല്ലാം അർപ്പിച്ചു. തുടർന്ന് ജൂലൈ 3 പരിശുദ്ധ മാർത്തോമാ സ്ലിഹായുടെ ദുഃഖരോഹനം സഭ ആഗമാനം കൊണ്ടാടി. സൺഡേ സ്കൂൾ ക്ലാസുകൾ മുതൽ നമ്മൾ എല്ലാവരും പഠിച്ചു വന്നിട്ടുള്ളത് വിശുദ്ധ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ നടക്കുന്നത് ജൂലൈ 3 എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്തോലനും സഭയുടെ സ്ഥാപകനുമായ മാർത്തോമാ സ്ലിഹായെ വളരെ പ്രത്യേകമായി ഓർക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ 4, അത് ജൂലൈ 3. അത് സെന്റ് തോമസ് ഡേ എന്ന തരത്തിൽ നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സാങ്കേതികമായിട്ട് അതിലേക്ക് പറയാമെങ്കിലും നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, സെന്റ് തോമസ് ഡേ ജൂലൈ 3 ആചരിക്കുന്നത് ഒരു തരത്തിൽ വലിയൊരു വൈരുദ്ധ്യം നിറയുന്ന കാര്യമാണ്. ഭാരതത്തിലേക്ക് വന്ന ഭാരതത്തിന്റെ അപ്പോസ്തലനായി ഇവിടെ സുവിശേഷം അറിയിച്ച് അനേകം വിജാതികളെ സഭയിലേക്ക് ചേർത്ത് കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതി ഭാരതത്തിലുടനീളം സ്ഥാപിക്കാൻ തക്കവണ്ണം പരിശ്രമിച്ച പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ തന്നെ കബറടങ്ങി. അദ്ദേഹം മൈലാപ്പൂരിൽ വെച്ച് സാക്ഷിമരണം പ്രാപിച്ചതായിട്ടാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഏതാണെങ്കിലും മൈലാപ്പൂരിൽ മരിച്ച മാർത്തോമാ ശ്ലീഹായുടെ അസ്ഥികൾ 3 ആദ്യത്തിൽ AD 232 കേരളത്തിൽ നിന്ന് മൈലാപ്പൂരിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എഡേസായിലേക്ക് കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. എഡേസായ് എന്ന് പറയുന്നത് ഗ്രീസിലാണ്. അവിടേക്ക് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ കബർ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറയുന്നു. ഏതാണെങ്കിലും ഒരു കാര്യം സത്യമാണ്, എഡേസായിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ അസ്ഥികൾ അവിടെ എത്തിയപ്പോൾ ഒരു വലിയ സ്വീകരണ തലത്തിലാണ് അതിനെ എതിരേറ്റത്. അത് ജൂലൈ 3 ആയിരുന്നു പറയുന്നു. ജൂലൈ 3 എഡേസായിലെത്തിയ ഈ പരിശുദ്ധന്റെ തിരുശേഷിപ്പ് വളരെ ആഘോഷപൂർവ്വം വളരെ ഭക്തിപൂർവ്വം അവിടെ സ്വീകരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ജൂലൈ 3 പിന്നീട് ഒരു പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നതെന്ന് അറിയുന്നു. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. കാരണം നമ്മുടെ സ്ലിഹായുടെ അസ്ഥികൾ അല്ലെങ്കിൽ തിരുശേഷിപ്പ് നമ്മുടെ സ്ഥലത്തു നിന്ന് മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എടുത്തുകൊണ്ടുപോയി അവിടെ ആഘോഷബോധം കൊണ്ടുവച്ചതിന്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നു എന്ന് പറയുന്നത് ഒരല്പം വൈരുദ്ധ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ സഭയിൽ കാലാകാലങ്ങളായി വന്ന വൈദേശിക മേൽക്കോയ്മ കൊണ്ട്, പ്രത്യേകിച്ചും സുറിയാനിക്കാരുടെ പാരമ്പര്യങ്ങളും ആരാധനാവിധിയും ഒക്കെ നമ്മൾ അവലംബിച്ചുകൊണ്ടായിരിക്കണം, അവർ പറഞ്ഞതെല്ലാം നമ്മൾ അപ്പടി അനുസരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരാഘോഷിച്ചതൊക്കെ നമ്മുടെ ആഘോഷങ്ങളായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മാർത്തോമാ ദുഃഖരോഹണവും ജൂലൈ മാസം 3-ാം തീയതി കൊണ്ടാടാൻ നമ്മൾ നിർബന്ധിതരായത്. എന്നാൽ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടേണ്ടത് ഡിസംബർ 1-ാം തീയതിയാണ്. അത് അടുത്ത കാലത്തായിട്ട് സഭയിൽ അങ്ങനെ ഒരു അപകടം വളരുകയും പലയിടത്തും ഇപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാള് ഈ ഡിസംബർ മാസത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ജൂലൈ മാസം നമ്മൾ തീർത്തും അങ്ങനെ അതിനെ അപമതിക്കുന്നില്ല. വേണ്ട പ്രാധാന്യത്തോടെ അന്നും വിശുദ്ധ കുർബാന പലയിടത്തും അർപ്പിക്കുന്നുണ്ട്. ഏതാണെങ്കിലും മാർത്തോമാ ശ്ലീഹായെ ഓർക്കുവാനാണ് ഇന്നത്തെ ഈ ദിവസം ഞാൻ വേർതിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. അവിടെ ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവരോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോവുക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോവുക എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ മാർത്തോമാ ശ്ലീഹായുടെ ആ വലിയ വിപതി ധൈര്യത്തെ പ്രകീർത്തിക്കാനല്ല ഈ സമയം ഉപയോഗിക്കുന്നത്. അദ്ദേഹം കർത്താവിന് വളരെ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സമയത്ത് അവനോടുകൂടെ മരിക്കാൻ പോകാം എന്ന് പറയത്തക്കവണ്ണം അത്ര തന്റേടവും ആത്മീക പൗരുഷവും കാണിച്ച ഒരു വ്യക്തിത്വമാണ്. എന്നാൽ അതിലുപരി മാർത്തോമാ ശ്ലീഹ പറയുന്ന അവനോടുകൂടെ മരിക്കേണ്ടത് നമുക്ക് പോകാം എന്നുള്ളത് ഈ നമ്മുടെ സഭ അല്ലെങ്കിൽ ഭാരത ക്രിസ്ത്യാനികൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോവുക എന്ന് പറയുന്നത് കർത്താവിനോടൊപ്പം പോകാം എന്നുള്ള ആ ഒരു സെൻസിലാണ് മാർത്തോമാ ശ്ലീഹ ഇവിടെ പറയുന്നത്. എന്നാൽ ഈ പോകുവിൻ അല്ലെങ്കിൽ പോകാം എന്നുള്ള ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതിനുവേണ്ടിയുള്ള പുറപ്പാട് സഭയ്ക്ക് കാലാകാലങ്ങളിൽ ഇല്ലാതെ പോയി എന്നുള്ളത് മാർത്തോമാ ശ്ലീഹായിൽ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരുതരം കൃതജ്ഞതയാണ്. അദ്ദേഹം ഏത് വിപരീത സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിനോടൊപ്പം നിൽക്കുവാനും കർത്താവിന് വേണ്ടി പോകുവാനും തയ്യാറായ ഒരു ശ്ലീഹായാണ്. മാർത്തോമാ ശ്ലീഹ പറയുകയാണ്, ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ അവിടേക്ക് തന്നെ പൊക്കളയാം എന്ന തരത്തിൽ തന്റെ ആത്മീകമായ ആ ശക്തി കർത്താവിനോടുള്ള തികഞ്ഞ വിധേയത്വം അവിടെ ശക്തമായി പ്രഖ്യാപിക്കുക. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഓഫ് ബീയിങ് സെൻഡ് ഔട്ട്, ഒരു ഐക്യപ്പെടുന്ന സ്വഭാവം അല്ലെങ്കിൽ പോകുവാൻ തയ്യാറാകുന്ന ഒരു സ്വഭാവം നമ്മുടെ സഭയ്ക്ക് 10-2000 വർഷമായിട്ട് കാലഹരണപ്പെട്ടു പോയി അല്ലെങ്കിൽ കൈമോശം വന്നുപോയി എന്നുള്ളത് നാം വളരെ സങ്കടത്തോടെ അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവിന്റെ ഗ്രിഫിക് കമ്മീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് ഏറ്റവും അവസാനമായി തന്നെ ശിഷ്യന്മാരെ വരമേൽപ്പിക്കുന്ന കാര്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗമാണ്. അവിടെ ദ ലാസ്റ്റ് കമ്മീഷനോ അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്നോ പറയുന്ന ആ ഭാഗം 19-ാം വാക്യം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഇത് കർത്താവിന്റെ ഏറ്റവും അവസാനത്തെ തർജ്ജനമാണ്, നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നതിനെ പറ്റി കർത്താവ് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണിത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട, ഒരു പുറപ്പെടിൽ എന്നുള്ളതാണ് ഈ ശിഷ്യത്വത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്. 19-ാം വാക്യത്തിൽ നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ ഇരിക്കുന്നത് തന്നെ ഇരുന്നാൽ കർത്താവിന്റെ സുവിശേഷം എന്നും എത്തുകയില്ല. ഒരു വിളക്ക് കത്തിച്ച് നമ്മൾ വിളക്ക് തണ്ടിന്മേലാണ് ഇത്ര വെക്കുന്നത്, അല്ലാതെ പഹയുടെ കീഴിലല്ല വെക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെടുത്ത് മൂടി വെക്കാനോ ഒളിച്ചു വെക്കുവാനോ ഉള്ളതല്ല, അത് തണ്ടിന്മേൽ തന്നെ വെക്കണം. എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള മറ്റെല്ലാവർക്കും പ്രകാശം ലഭിക്കത്തക്കവണ്ണം, കാണപ്പെടത്തക്കവണ്ണം, അത് ഉയരത്തിൽ അല്ലെങ്കിൽ കാണപ്പെടുന്ന അവസ്ഥയിൽ വെക്കണം. ഇതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഈ അയക്കപ്പെടുക എന്ന ആ വലിയ കാര്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ എല്ലാവരെയും അയച്ചവരാണ്. കർത്താവ് തന്നോടുകൂടെ ഇരിക്കുക, അതിനുശേഷം കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ച് കർത്താവിന്റെ ഉപദേശങ്ങളിൽ നിന്നുള്ള എല്ലാ നന്മയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മള് പോകാൻ തയ്യാറാകുക എന്നുള്ളതാണ്. മാർത്തോമാസ് ലീഹ ആദ്യ ഐതിഹ്യങ്ങളിൽ പറയുന്നത് മാർത്തോമാസ് ലീഹ ആദ്യമേ ഇന്ത്യയിലേക്ക് വരാൻ വൈമുഖ്യം കാണിച്ചു എന്നാണ്. പിന്നീട് ഹാബാൻ എന്ന ഒരു കച്ചവടക്കാരനെ വിറ്റ് അദ്ദേഹം ആ തരത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ജെറുസലേമിൽ നിന്ന് ഇത്രയും ദൂരം അക്കാലത്ത് യാത്ര ചെയ്ത്, പ്രത്യേകിച്ചും കപ്പൽ യാത്ര അന്ന് വളരെ സാഹസികമായ യാത്രയാണ്, ആ യാത്രകളൊക്കെ ചെയ്ത് ഈ കറുത്തവരുടെ ദേശത്ത് വന്ന് സുവിശേഷം അറിയിച്ചതിന്റെ കാരണം ഈ നിർബന്ധ ബുദ്ധിയാണ്. കർത്താവ് പറഞ്ഞിരുന്നതാണ് നീ പോയേ പറ്റുകയുള്ളൂ. ഓരോ ക്രിസ്ത്യാനികളോടും കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. യെശയ്യാ പ്രവചനം 6:8 ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി ആര് പോകും? ഈ കർത്താവിന് വേണ്ടി പോവുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും വളരെ ശക്തമായ ഒരു ആഹ്വാനമാണ്, ദൈവം നൽകുന്ന ആഹ്വാനമാണത്, നിങ്ങൾ പോകണം എന്നുള്ളത്. നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ രാജ്യത്തിന് വെളിയിലും അനേകം മിഷണറിമാര് 18-19 വന്ന് സുവിശേഷം അറിയിച്ച് അനേകം പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ക്രിസ്തീയമായ സമൂഹത്തിലേക്കും നയിക്കുന്നുണ്ടായി. എന്നാൽ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സഭ പരിമല സിനിമയുടെ കാലത്തും അതുപോലെ തന്നെ പത്രോസ് മാർത്താദ്യ സിനിമയുടെ കാലത്തും ചിത്ര ചില മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊരിക്കലും ഒരു ദർശനം ഉണ്ടായിട്ടില്ല. ഓർത്തഡോക്സ് തിയോളജിയിൽ മിഷൻ എന്ന് പറയുന്നതിന് പ്രൊട്ടസ്റ്റന്റ്സ് പറയുന്നതിനേക്കാൾ കുറെ കൂടെ ആഴമായ അർത്ഥങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ ദൈവവചനം പ്രസംഗിക്കുക, മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത നമ്മുടെ ഒരു ധർമ്മമാണ്. ഞാൻ ആരെ അയക്കുന്നു, നമുക്ക് വേണ്ടി ആർ പോകും എന്നുള്ള ചോദ്യം ഇവിടെ വളരെ സങ്കടമാണ്. മാർത്തോമാസ് ലീഹ പറയുന്നു, അവന് വേണ്ടി അവനോടൊപ്പം മരിക്കുവാൻ നമുക്ക് പോകാം എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:6 കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പോവുക എന്ന് പറയുന്ന അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല, വളരെ സാഹസികത നിറയുന്ന, വളരെ പ്രാതികൂല്യങ്ങൾ ഉണ്ടായേക്കാവുന്ന, വളരെ അപകടപൂർണമായ ഒരു മേഖലയിലാണ് നിങ്ങൾ പോകുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് അയക്കുന്നത്. നമ്മളെ എല്ലാവരെയും അങ്ങനെ ഒരു സുഖത്തിന്റെ മേഖലയിൽ നിലനിർത്താൻ വേണ്ടിയല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. സുഖശീതലതയിൽ നിന്ന് കുറെ കൂടെ സാഹസികതയിലേക്ക്, കുറെ കൂടെ അസുഖകരമായ അസ്വസ്ഥപൂർണമായ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള ആഹ്വാനം ഇതിനകത്തുണ്ട്. മാർത്തോമാ സ്ലീഹായ്ക്കും അക്കാലത്ത് അത് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ഒരു ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു സ്ലീഹായി തീരുക എന്നുള്ള ജോലി കൂടെ നമുക്കുണ്ട്. പലർക്കും ശിഷ്യത്വത്തിന്റെ ആത്മാവും അതിന്റെ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കാനാണ് പലപ്പോഴും ആഗ്രഹം. എന്നാൽ അതല്ല, ഒരു ശിഷ്യനായിരിക്കുന്നത് നല്ലതാണ്, കർത്താവിന്റെ ശിഷ്യനായി ജീവിക്കുക. ആ ശിഷ്യത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു വിളിയാണ് ഒരു അപ്പോസ്തോലനാകുക എന്നുള്ളത്. അപ്പോസ്തോലികത്വം, സഭയുടെ അപ്പോസ്തോലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് സൈനിക കൈപ്പത്തോ അല്ലെങ്കിൽ സൈനിക പിന്തുടർച്ച ഇതൊക്കെ ആണെന്നിരിക്കലും സ്ലൈഹികമായ ഒരു സ്വഭാവം വിശ്വാസികളിൽ നിലനിർത്തുന്നത് ഈ രീതിയിലാണ്, കർത്താവ് നമ്മെ അയച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ്. അതിന് ഒരു ഒരു ശിഷ്യന് ഒരു അപ്പോസ്തലനായി മാറാൻ കുറേയധികം പഠനങ്ങൾ വേണം. നമുക്ക് വളരെ ദയനീയമായ ഒരു പരമാർത്ഥമാണ്, പലപ്പോഴും നമ്മൾ ഈ ദൈവവചനം പഠിക്കാൻ അധികം സമയം കണ്ടെത്തുന്നില്ല. നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ ഏവർഗീലിയം വായിക്കുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. ദൈവവചനം പാരായണം ചെയ്യാനും ദൈവവചനം പഠിക്കുവാനുമുള്ള ഒരു ഒരുക്കം പലയിടത്തും കാണുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. പ്രോട്ടസ്റ്റന്റ് സഭകളിലുള്ള പലരും ബൈബിൾ കുറെ കൂടെ ഒരു വിശകലന രൂപത്തിൽ പഠിക്കാനും ധ്യാന രൂപത്തിൽ അതിനെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ബൈബിൾ കൊണ്ടു നടക്കുന്നത് പോലും പലപ്പോഴും ഒരു പ്രയാസമാണ്. അപ്പൊ ഇവിടെ കർത്താവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുമ്പോൾ വചനം നന്നായി പഠിക്കുക, വചനം പരിശീലിക്കുക, പുറത്തേക്ക് പോകാനുള്ള പരിശീലനങ്ങളൊക്കെ എടുക്കുക. ഒരു അയക്കപ്പെടുവാൻ അത്ര തന്നെ വേണ്ട ഉത്സാഹം, അതിനുള്ള എക്വിപ്ഡ് ആവണം, അതിനുള്ള വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ലഭിക്കണം. അത് കർത്താവിന്റെ ഭാഗത്തിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ നമ്മൾ സ്വീകരിക്കേണ്ട വിഷയം. അപ്പൊ ഒന്നാമത്തേത് കോൾ ഓഫ് ഡിസൈപ്പിൾസ്. ഒരു 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 ശിഷ്യനായിരിക്കുവാൻ അല്ലെങ്കിൽ ഒരു സ്ലീഹായി മാറുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. നമുക്ക് മാർത്തോമാ സ്ലീഹായെ ഓർക്കുമ്പോൾ ആ മാർത്തോമാ സ്ലീഹായുടെ പ്രാർത്ഥനയിലും മറ്റുള്ള അഭയം പ്രാപിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിലുപരി തോമസ് സ്ലീഹായെ പോലെ ഒരു സ്ലീഹായി മാറുക എന്നുള്ളത് അതിന്റെ ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തോമസ് സ്ലീഹായെ പോലെ ശിഷ്യത്വത്തിന്റെയും സ്ലീഹാത്വത്തിന്റെയും ആത്മാവിനെ ഒരേ തരത്തിൽ ഉൾക്കൊള്ളുവാൻ ആരത സഭയ്ക്ക് കഴിയണം. രണ്ടാമത് ശിഷ്യത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു എലിമെന്റ് ആണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞത് കോൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ആണ്. രണ്ടാമത് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള ലോകം, നമുക്ക് പ്രകാശിതമാക്കേണ്ട ലോകം,
കേൾക്കുന്നുണ്ടല്ലോ മനോജ്? അച്ഛൻ ലൈനിലുണ്ട്. അച്ഛന്റെ എനിക്കൊന്ന് എന്തോ ഡിസ്കണക്ട് ആയതാ. അച്ഛന്റെ കൈ വല്ല മുട്ടി അത് മ്യൂട്ട് ആയതാണോ ഫോൺ?
അച്ഛനെ വിളിച്ച് നോക്കാം. ഹലോ
യേശുവോടു ചേർന്നിരിപ്പതെ പ്രബോധമേ, യേശുവിനാ ജീവിക്കുന്നതെ ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെ പ്രബോധമേ, യേശുവിനാ ജീവിക്കുന്നതെ ഭാഗ്യമേ. ആശുതന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ഒക്കെ എന്റെ പാപമെല്ലാം തൻ വകയാകത്താ
ഹലോ
ഇപ്പൊ കേൾക്കാമോ?
ആ സോറി അച്ഛാ, അച്ഛൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞതുപോലെ കട്ടായത്.
ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞത് ദ കോൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണ്. രണ്ടാമത് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഒരു ശിഷ്യനായിരിക്കുവാൻ ഒത്തിരിയേറെ വില കൊടുക്കേണ്ടി വരും. ഒത്തിരി ത്യാഗങ്ങളിലൂടെ, ഒത്തിരി ദുഃഖങ്ങളിലൂടെ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ, പ്രക്ഷുബ്ധതയിലൂടെ വേണം നമ്മൾ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കാനായിട്ട്. അക്കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്. നിങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ അത്ര സുഖകരമായ ഒരു മേഖലയിലേക്കല്ല നമ്മളെ വിടുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് വിടുന്നത്. ചെന്നായ്ക്കൾ പോലെ വായ് പുലർന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ ചെന്നായ്ക്കൾ പോലെയുള്ള ബുഭിക്ഷയോടെ ഇരിക്കുന്ന ഒരു ഒരു പ്രത്യേക സമൂഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിസരം, അതിലേക്കാണ് നമ്മെ അയക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും സുഖകരമായ ഒരു കാര്യമല്ല. കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനും കർത്താവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിൽ മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്നത് മുതൽ ക്രിസ്തീയ ലോകം ഒരല്പം അസ്വസ്ഥതയിലും ആശങ്കയിലുമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സുഖ ലാവണങ്ങളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഒരു അപ്പീസ്മെന്റിന്റെ പോളിസിയാണ് പലപ്പോഴും നമ്മൾ എടുക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്ത്യാനിത്വത്തിന് വിരുദ്ധമായി വിപരീതമായി നിൽക്കുന്ന പ്രതിരോധ ശക്തികളെ അപ്പീസ് ചെയ്ത് എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണം എന്ന തരത്തിലുള്ള ചിന്താഗതി, മരിക്കാൻ അവനോടൊപ്പം നമുക്ക് പോകാം എന്നുള്ള മാർത്തോമാ ശ്ലീഹായുടെ സിദ്ധാന്തത്തോട് എതിർത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പിതാവ് നമ്മോട് പറഞ്ഞ കാര്യം ഇതാണ്, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ മരണം സ്വീകരിക്കുവാനും തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് ജർമ്മൻ ചിന്തകനായ ഡീട്രിച്ച് ബോൺഹോഫർ, അദ്ദേഹം കർത്താവിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ച ഒരു മഹാമനുഷ്യനാണ്, അദ്ദേഹം എഴുതിയ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ത്യാഗം, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില, അതിനെപ്പറ്റി അദ്ദേഹം ആ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പിന്നാലെ അവന്റെ വേലയ്ക്കായി കിടങ്ങുന്നവർക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. മാർത്തോമാ ശ്ലീഹായ്ക്കും അത് തന്നെ നേരിടേണ്ടി വന്നു. ഈ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലുള്ള ആളുകളുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റ് മരിക്കേണ്ടി വന്ന ഗതികേടാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഗതികേടാണെന്ന് നമ്മുടെ മാനുഷിക ഭാഷയിൽ നമ്മൾ പറഞ്ഞാലും അത് വലിയ ഭാഗ്യമാണ്. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ആ അയക്കപ്പെടുന്ന ആ കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശിരസാവഹിക്കേണ്ട ഒരു കൽപ്പനയാണ്. കർത്താവ് നമ്മളെ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാവശ്യവും നമ്മെ പറഞ്ഞു വിടുന്നത്, നിങ്ങൾ പോകുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരപ്രസാദങ്ങളോടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളോടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശക്തിയോടെ നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞു. അവിടെ എങ്ങോട്ടാ പോകുന്നത്? ഈ വി ആർ ഗോയിങ് ടു ദ ലാർജർ വേൾഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ടു കോൺക്വർ ദ വേൾഡ്. ലോകത്തെ കീഴടക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടോ നമ്മുടെ സഭയ്ക്ക് ഈ ഒരു ദർശനം കാലാകാലങ്ങളിൽ എവിടെയോ കൈമോശം വന്നിട്ടുണ്ട്. അത് തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവുകയുള്ളൂ. മാർത്തോമാ ശ്ലീഹായോട് നീതി പുലർത്തണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ മിഷൻ രംഗത്ത് കുറെ കൂടെ ശക്തമായ കാൽവെയ്പ്പുകൾ സഭ എടുത്തേ പറ്റുകയുള്ളൂ. അത് നമ്മള് നമ്മുടെ എപ്പിസ്കോപ്പസിയും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിയും ഒരുപോലെ ചിന്തിച്ച് അനേകം നല്ല നീക്കങ്ങൾ ഈ ദിശയിൽ ഉണ്ടാവണം. ഇവിടെ വന്നപ്പോ കേട്ടത് നമ്മുടെ സെന്റ് തോമസ് പരിയട്ടൽ പള്ളിയിലെ ഒരു സെന്റ് തോമസ് മിഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സെന്റ് തോമസ് മിഷൻ നമുക്ക് ഇങ്ങനെ തുടങ്ങി നോക്കി ഞാൻ കേട്ടു. ഏതാണെങ്കിലും ഈ രാജ്യത്തും നമുക്ക് കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനുള്ള ധാരാളം മേഖലകൾ അതിനുള്ള വഴികളുണ്ട്. അപ്പോൾ അവനോടുകൂടെ മരിക്കുവാൻ നമുക്കും പോകാം എന്നുള്ള തോമസ് ലീഹായുടെ ആ വലിയ ആഹ്വാനം, ആ വലിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടുവരിക്കിൽ കൂടെ നിങ്ങളെ അഡ്രസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിനുള്ള വലിയ നന്ദി അറിയിക്കുന്നു. ദൈവത്തോടുള്ള സ്തോത്രം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശേഷം ജൂലൈ 3 കഴിയുകയും അടുത്ത ആഴ്ചയും ഒക്കെ ആയിട്ട് പല ദേവാലയങ്ങളിലും തോമാ ശ്ലീഹായുടെ പെരുന്നാൾ ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഈ സമയത്ത് തോമാ ശ്ലീഹായുടെ ജീവിതദർശനത്തെ പറ്റി കോൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പും ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള രണ്ട് ആശയങ്ങൾ വളരെ വിശദമായിട്ട് ചിന്തിക്കുവാൻ്റെ സ്വർണം നമുക്കിടയായി. അത് നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ചാനും കൂടിയായിരുന്നു. നമ്മുടെ ചുമതലകളെ പറ്റി, നമ്മുടെ ഉത്തരവാദിത്വത്തെ പറ്റി തോമാ ശ്ലീഹാ നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ചുമതലകളെ പറ്റി നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിനും കൂടിയുള്ള ഒരു പഠനമായിരുന്നു ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ്റെത്. തോമാ ശ്ലീഹായുടെ പെരുന്നാൾ സാധാരണ നാം അനുഷ്ഠിക്കേണ്ടത് ജൂലൈ ഡിസംബർ 21 എന്നുള്ളത് നമുക്കറിയാം. ഡിസംബർ 21 നമ്മൾ അനുഷ്ഠിക്കാത്തതിന്റെ കാരണവും വളരെ രസകരമായ കാരണങ്ങളാലാണ് നമ്മൾ അത് അനുഷ്ഠിക്കാത്തത്. ഡിസംബർ 21 വരുമ്പോൾ അത് ക്രിസ്മസിന്റെ നോമ്പിന്റെ കാലഘട്ടമായതുകൊണ്ടും പെരുന്നാൾ അനുഷ്ഠിക്കണമെങ്കിൽ ഈ നോമ്പിന്റെ ഇടയിൽ അത് വലിയ പ്രയാസമുള്ള ഒരു സംഗതിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ 21 പെരുന്നാൾ കൊണ്ടാടാനായിട്ട് മടിക്കുന്നത്. തന്നെയല്ല, ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പൊക്കെ ആകുമ്പോൾ തോമാ ശ്ലീഹായുടെ പെരുന്നാൾ അന്ന് ജൂലൈ 3 എഡേസയിലേക്ക് തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ടുപോയതിന്റെ ഓർമ്മ സുറിയാനി പാരമ്പര്യത്തിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ കലണ്ടർ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോ ജൂലൈ 3 സർവ്വസാധാരണമായിട്ട് പെരുന്നാൾ കൊണ്ടാടും. എന്നാൽ വേറെ ഒരു ദിവസം, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, തോമാ ശ്ലീഹായുടെ പെരുന്നാൾ വരുന്ന ഒരു ദിവസം കൂടെ ഉണ്ട്. അത് പുതുഞ്ഞാറാഴ്ചയാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തുവിന്റെ ദൈവത്വവും ആളത്വവും. ലോർഡ് എന്നുള്ള പദം നമ്മൾ ഈ പ്രഭുക്കന്മാരെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു പദമാണ് ലോർഡ് എന്നത്. ഗോഡ് എന്നുള്ളത് ദൈവത്വത്തിന്റെ, നമുക്കറിയാമല്ലോ ഈ കോടതിയിലൊക്കെ വക്കീലന്മാർ ജഡ്ജിമാരുടെ അടുത്ത് ഉപയോഗിക്കുന്ന പദം ലോർഡ് എന്ന പദമാണ്. ആ ലോർഡ് എന്നുള്ളത് ഒരു ലൗകികമായ പ്രഭുത്വത്തെ ഉദ്ദേശിക്കുന്ന പദമാണ്. അപ്പൊ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും പൂർണ്ണമായി മനസ്സിലാക്കി, അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തോമാ ശ്ലീഹാ. അങ്ങനെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായ ആളാണ് തോമാ ശ്ലീഹാ, നമ്മുടെ പിതാവായ തോമാ ശ്ലീഹാ. അങ്ങനെ 3 പെരുന്നാൾ പൗരസ്ത്യ സഭയിൽ തന്നെ തോമാ ശ്ലീഹായുടെ നാമത്തിൽ നാം കൊണ്ടാടുന്നു. അങ്ങനെ ഒരു അപ്പോസ്തലൻ വേറെ ഇല്ല. ഈ രീതിയിൽ ഒരു വർഷം തന്നെ വിവിധ പെരുന്നാൾ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ അവർ 6 തോമാ ശ്ലീഹായുടെ പെരുന്നാൾ 6 അവർ കൊണ്ടാടുന്നത്. അപ്പോൾ ഒരു വർഷം വിവിധ കല സമയങ്ങളിലായിട്ട് പെരുന്നാൾ കൊണ്ടാടുന്നു. ഈ ജെറുസലേമിൽ നിന്ന് വലിയ യാത്ര ചെയ്ത് ഭാരതത്തിലെത്തി ഇവിടെ സുവിശേഷം അറിയിച്ച് ഇവിടെ രക്തം ചീന്തി മരിച്ച് തോമാ ശ്ലീഹായുടെ ആ ദൗത്യം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനുള്ള നമ്മുടെ ചുമതല, നമ്മുടെ ജീവിത ദർശനം കൊണ്ടും ജീവിതചര്യ കൊണ്ടും സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടും
ഈ കാര്യങ്ങളെല്ലാം കൂടി എല്ലാത്തിലും കൂടെ ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ്റെ കോണമുള്ള നമ്മുടെ ചുമതല നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പെരുന്നാളുകൾ, അല്ലെങ്കിൽ ഈ തോമാശ്ലീഹായുടെ ഓർമ്മ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അച്ഛൻ്റെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ തുടർന്ന് നമുക്ക് കേൾക്കുവാൻ്റെ കോണം സാധിക്കും. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിൽ എല്ലാവരും സംബന്ധിക്കുവാൻ്റെ കോണം ഇടയായാൽ മലങ്കര സഭയുടെ വിശ്വാസവും പാരമ്പര്യവും വ്യതിത്വവും ഒക്കെ പഠിക്കുവാൻ്റെ കോണം നമുക്കിടയാകുന്ന എന്നുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
സുശേഷഗീതങ്ങളിലെ എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമെന്നുള്ള ഗാനഗീതം ദൈവസംഘത്തിൽ സമർപ്പിക്കാം.
കൺമണി പോൽ കാത്തിരണമേ
ഈ സമയത്ത് വായിക്കുന്നത് ഒരു രാജമ്മേ ദൈവസന്നിധിയിലെ പ്രത്യേകമായിട്ട്, അതുപോലെ ലെമി എന്ന് പറയുന്ന ഒരു സഹോദരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വീരേന്ദ്രൻ ഓർക്കാനുള്ള രോഹൻ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ വർഗീസ് ജോർജിനെ ദൈവസന്നിധിയിൽ കഴിഞ്ഞ ആഴ്ചകളായിട്ട് രാജിയെ ട്യൂമറായിട്ട് ഈ പുതിയൊരു സത്യങ്ങിന് വേണ്ടിയിട്ട് വരുന്നവയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ കൂടെ കഴിഞ്ഞു പോകുന്നു. രാജ്യ ദൈവസന്നിധിയിൽ ഓർക്കുകയും നടത്തുന്ന ചികിത്സയൊക്കെയും ഫലപ്രദമാകാൻ കോണടയാകണമെന്ന് ഓർക്കാം. അതുപോലെ തന്നെ എലിസബത്ത് ക്യാൻസർ ബാധിച്ച് അത് ടീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷീണത്തിലും പ്രയാസത്തിലും കഴിയുന്നു. എലിസബത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലോട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സെന്റ് കഴിഞ്ഞ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്ന ആലീസിനെ നമ്മുടെ സ്ഥലത്തുള്ള മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയില് രോഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയില് ഈ സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. കാരുണ്യവാനും ബലവാനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, സങ്കീർത്തനക്കാരൻ ഉരുവിട്ട് യെരുശലേം ദേവാലയത്തിലേക്കുള്ള ആരോഹണത്തിൽ യഹോവയുടെ കൃപയ്ക്കു വേണ്ടി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് യജമാനന്റെ സന്നിധിയിലേക്ക് ദാസിയുടെ ദാസന്റെ കണ്ണ് ഉയരുന്നത് പോലെ വലിയ പ്രതീക്ഷയുമായി കർത്താവേ പ്രഭാതത്തിൽ മധ്യാഹ്നം വരെയുള്ള സമയം
ഞങ്ങൾ പ്രത്യേകമായി അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപരിച്ച ദൈവാനുഗ്രഹങ്ങൾക്കും ദൈവ കൃപകൾക്കും നടത്തിപ്പിനും ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ദിനംതോറും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന സകലർക്കും ദൈവം നമ്പുരാന്റെ കൃപയും കരുണയും ലഭ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനും സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ വിവിധ പ്രദേശങ്ങളിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങളെ മാറ്റിവെച്ച് പ്രത്യേകം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉച്ചരുന്ന എല്ലാ പ്രിയ ദൈവജനത്തെയും കർത്താവ് അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തണമേ. സർവശക്തനും സ്വർഗീയനുമായ ദൈവമേ, അവരുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ. സഭയെ സമർപ്പിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാവാതിരുമേനി മഹാപുരോഹിതന്മാരും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന നേതൃത്വം നൽകുന്ന അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഭദ്രാസന മെത്രാപോലിത്തയും വൈദികരും അവരുടെ പ്രവർത്തന മേഖലകളും ദൈവകൃപ കൊണ്ടെന്നറിയണമേ. അവിടുത്തെ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളും ദൈവാനുഗ്രഹത്തിലും ദൈവകൃപയിലും സമൃദ്ധമായ സന്തോഷത്തിൽ ജീവിക്കണമേ. പ്രത്യേകിച്ചെന്ന് ഞങ്ങൾ സമർപ്പിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് വഹിക്കുന്ന രോഗികളായവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നല്ല വൈദ്യനായ ദൈവമേ, അങ്ങ് സൗഖ്യം കൊടുത്ത ധാരാളം പേർ തിരുവചനത്തിലൂടെ ഞങ്ങൾ വായിച്ച് ധ്യാനിച്ച് പഠിക്കുന്നു. ഞങ്ങളും അതേ രൂപരേഖയിൽ രോഗികളെ കൈവച്ച് അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനായ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ പ്രാർത്ഥനയുടെ ശക്തി മൂലം കൃപ ലഭിപ്പാണ്ടൊക്കെ കൊണ്ട് ഞങ്ങൾ താഴ്ത്തി വയ്ക്കുന്നു. കഴിക്കുന്ന ഔഷധങ്ങളും ലഭിക്കപ്പെട്ട ചികിത്സകളും രോഗനിർണയങ്ങളും ഒക്കെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കർത്താവിന്റെ കൃപയ്ക്കും മുഖാന്തരമാക്കി തീർക്കണമേ. സ്വർഗീയനായ ദൈവമേ, ഈ പ്രാർത്ഥനയ്ക്ക് മുഖാന്തരമായ എല്ലാ വ്യക്തികളെയും അതിനുവേണ്ടി ചെറുതും വലുതുമായി അധ്വാനിച്ചവരെയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വചനം സംസാരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫിലിപ്പസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തൊക്കെയും ദൈവജനത്തിന് ആശ്വാസമായി അവർക്ക് സമാധാന ദൂതനായി പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായി ഉദ്ഘോഷിക്കുവാൻ്റെ കവണ്ണം ശബ്ദത്തെ ഒരുക്കണമേ, ശാരീരിക ബലം കൊടുക്കണമേ. ഈ പ്രദേശത്തായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളിൽ ഏറ്റവും ഉത്സാഹത്തോടെ പങ്കാളിയായി ദൈവജനത്തിന് വേണ്ടുന്ന കൃപകളെ മോശയെപ്പോലെ പകർന്നു കൊടുക്കുവാനിടയാകണമേ. ഇന്ന് കേട്ടതായ വചനങ്ങളിൽ ശിഷ്യത്വത്തിന്റെ അനുഗ്രഹീതമായ രണ്ട് ഭാവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ ചിന്തിപ്പിച്ചു. വിശുദ്ധനായ തോമസ് ശ്ലീഹ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതുപോലെ ഈ രണ്ട് ചിന്തകളെ ഞങ്ങളെ ധന്യമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. കർത്താവെ, അവിടുത്തെ ദൈവിക ദാസന്മാരായ ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വിശുദ്ധ വേദപുസ്തക പാരായണത്തിലൂടെ ഗാന ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനകളിലൂടെ സാന്നിധ്യത്തിലൂടെ മനസ്സൊരുക്കത്തിലൂടെ ഒത്തുചേർന്ന എല്ലാവരെയും ദൈവം വാഴ്ത്തണമേ. ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ ഇടവകകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമൃദ്ധമായ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. നടക്കുവാനിരിക്കുന്ന യൂത്ത് പ്രോഗ്രാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ ഒക്കെ അനുഗ്രഹപ്രദമായിരിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരെയും പങ്കാളികളാകുന്നവരെയും കർത്താവ് ഒരുക്കുമാറാകണമേ. സ്വർഗീയനും സർവശക്തനുമായ ദൈവമേ, വരുന്ന ബുധനാഴ്ച ഞങ്ങൾ കണ്ടുമുട്ടുന്നതുവരെയും കർത്താവിന്റെ ചിറകിൽ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇന്ന് പ്രത്യേകിച്ച് അരമനയിൽ സമ്മേളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനകാലത്ത് ദൈവത്തെ അറിയുവാനും ദൈവബോധത്തിൽ തിരിച്ചറിവുണ്ടാകുവാനും ഉത്തമ പരിശീലനം ലഭിക്കാനും തക്കവണ്ണം അവരുടെ മാതാപിതാക്കൾ ഈ അരമനയിലേക്ക് അവരെ അയച്ചിരിക്കുന്നു. അവർ തിരികെ പോകുമ്പോൾ ഭർത്താവിനെ കണ്ട ഭർത്താവിന്റെ അനുഭൂതികൾ പങ്കുവെക്കുന്ന കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന നല്ല മക്കളായി മാറ്റപ്പെടുവാൻ ദൈവം നമ്പുരാന്റെ ശക്തി ഉണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ടു നിറയ്ക്കണമേ. ശുദ്ധിമതിയായ മാതാവിന്റെയും ഇന്ന് ആരുടെ നാമത്തിൽ ഞങ്ങൾ വചനം ശ്രവിച്ചുവോ പരിശുദ്ധനായ തോമസ് ശ്ലീഹായുടെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ലഭിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. പിതാവായ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായ കൃപയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നേട്ടെ മക്കളെ. എല്ലാ പ്രാർത്ഥനകളോടും രാജനോടും ഞങ്ങളെ നാട്ടുകാരോട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിട്ട് മാറാട്ടെ.
വളരെ ധന്യമായി തമ്പുരാനെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നേർന്നു കൊടുക്കുന്ന ഭദ്രാസന അത്രപോലത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ട്രാഫിക് ആയതുകൊണ്ട് വളരെ താമസിച്ചാണ് ഇവിടെ ചെയ്തെങ്കിലും തിരുമേനി യഥാസമയം അത് ഭംഗിയായി ആരംഭിക്കുകയൊക്കെ ചെയ്തതിൽ അതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി തിരുമേനി ചെയ്തു. എനിക്ക് കൂടുതൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ധന്യമാർന്ന ഒരു ചിന്ത പകർന്നു വന്ന അങ്ങനെ ഫിലിപ്പ് ജെ ബിലിബച്ചൻ കഴിഞ്ഞ ആഴ്ചയും അച്ഛൻ തന്നെയാണ് ഈ ശുശ്രൂഷയിൽ തിരുവചനം ഘോഷിച്ചത്. അച്ഛനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിനങ്ങളായി കഴിഞ്ഞ ആഴ്ച രണ്ട് ദിനങ്ങളിലായിട്ട് സെൻറ്റ് പള്ളിയിൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ രണ്ടു ദിവസത്ത് 8 മണിക്കൂറോളം നീണ്ടു നിന്ന ധ്യാനം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ആളുകളൊക്കെയും വളരെ ഒരുപാട് സന്തോഷവും വളരെ ദൈവികാനുഗ്രഹങ്ങളും പങ്കുവച്ചതായിട്ട് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും വിവിധ സ്ഥലങ്ങളിൽ ഇത് എന്നെ കേൾക്കുന്നവരുണ്ട്. പല സ്ഥലങ്ങളായിട്ട് ഈ വർഷം നമ്മൾ ഈ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ സാന്നിധ്യം കേൾക്കുന്നവർക്കൊക്കെയും പ്രത്യേകിച്ച് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രയോജനീഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സംബന്ധിക്കാത്തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഒരിക്കൽ കൂടി അച്ഛനുള്ള നന്ദി അറിയിക്കുകയും തുടർന്നും അച്ഛൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധീര വൈദിക ശ്രേഷ്ഠയും അരമനയിൽ സാന്നിധ്യം കടന്നിരിക്കുന്ന അങ്ങിയ ഫിലിപ്പോസച്ചും അതുപോലെ തന്നെ ഐസക്കച്ചനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെ ദൈവസന്നിധിയിൽ ഉറക്കുകയും വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ രോഗികളായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക സന്തോഷം എനിക്കുള്ളത് അരമനയിൽ ഐസക്കച്ചൻ ചുമതലയുള്ള പള്ളിയിലെ 10-12 കുട്ടികൾ അച്ഛനോടൊപ്പം ഈ അരമനയിൽ താമസം 2-3 ദിവസമായിട്ട് താമസിക്കുകയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ്. അവധി ദിനങ്ങളിൽ അരമനയിൽ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഇവിടെ ചെട്ടിയായ പ്രാർത്ഥനകളൊക്കെ സംബന്ധിക്കാൻ തക്കവണ്ണം താല്പര്യം കാണിക്കുന്നതിൽ അവരെ പ്രേരിപ്പിച്ച അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കുഞ്ഞുങ്ങളോടും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇത് റെക്കോർഡ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന മനോജ്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച സഹോദരി, എല്ലാവരും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.